അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, ഉദഹിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഉദഹിയത്ത് അത് വാജിബാണോ അതല്ല പ്രബലമായ സുന്നത്ത് മാത്രമാണോ എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിവുള്ളവർക്ക് നിർബന്ധമാണ്, കാരണം കഴിവുണ്ടായിട്ടും ഉദഹിയത്തിറക്കാത്തവൻ നമ്മുടെ നിസ്കാര സ്ഥലത്ത് വരരുത് എന്ന ഹദീസാണ് അവർ തെളിവുദ്ധരിക്കുന്നത്. എന്നിരുന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാരും സഹാബികളും സാബികളുമൊക്കെ അതൊരു പ്രബലമായ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ദുരിതാശ്വാസമായതുകൊണ്ട് ഉദഹിയത്തൊക്കെ നിർത്തിച്ചിട്ട് ആ പൈസയൊക്കെ ദുരിതാശ്വാസത്തിന് കൊടുക്കണം എന്ന രീതിയിലൊക്കെ ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം പൊട്ടത്തരമല്ലാതെ വേറെ അതിനെക്കുറിച്ചൊന്നും പറയാറില്ല. കാരണം ഇത് ബലി നൽകേണ്ടത് ബലിയല്ല നൽകണം, അത് ദുരിതാശ്വാസം കൊണ്ട് ബലിക്ക് പകരാവില്ല. മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നമുക്ക് മാംസം കൊടുക്കാമല്ലോ, മാംസം കൊടുക്കാൻ യാതൊരു പ്രയാസമല്ല. മാംസം കഴിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും, ഏത് മതത്തിൽപ്പെട്ട ആളുകളെ. അപ്പൊ അവർക്ക് കൊടുക്കാവുന്നതാണ്, കാഫറിന് കൊടുക്കാൻ പാടുള്ള തർക്കം തന്നെയല്ല മുസ്ലിം. മനസ്സിലായില്ലേ? ഇത് നിർബന്ധമായ ജക്കാത്ത് പോലത്തെ സംഗതിയല്ല. ഈ ഭക്ഷണത്തിൽ നിന്ന് അവർക്കും കൊടുക്കാവുന്നതാണ്. നമ്മൾ അയൽവാസികളായ മുസ്ലിങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അവരവർ കഴിച്ചോട്ടെ, അത് പ്രശ്നമല്ല. കാരണം അവിടെയും മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. പക്ഷേ ബലി നിർത്തിവെക്കണം എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. അത് ചില ആളുകൾ ഉണ്ടാക്കിയ കുകിലുകളാണെന്ന് മാത്രം. അങ്ങനെയാണ് ഇവിടെ എന്തെല്ലാം നിർത്തിവെക്കാണ്ട്, അതൊക്കെ നിർത്തിവെച്ചിട്ട് പോരെ ബലി നിർത്തിവെക്കൽ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല, വേണ്ടി വന്നാൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായിരുന്നാലും ഉദഹിയത്തുമായി ബന്ധപ്പെട്ട മസ്അലകൾ നമുക്കറിയാം. ലക്ഷണമൊത്ത ഉരുവിനെയാകണം അറുക്കേണ്ടത്. ഇരുഷണ്ണാൻസ പറഞ്ഞിട്ടുണ്ട്, മുടന്തുള്ള, രോഗമുള്ള, മെലിഞ്ഞൊട്ടിയ, അങ്ങനെ മജ്ജയില്ലാത്ത, അതിനെയൊന്നും നിങ്ങൾ പിടിച്ചറുക്കരുത്. കണ്ണും കാതും ഒക്കെ പിടിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം വയസ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? രണ്ടു വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് മാടുകൾക്ക്. ആടും സാധാരണ കോലാടാണെങ്കിൽ രണ്ടും, അല്ല നെയ്യാടാണെങ്കിൽ ഏതാണ്ട് ഒരു വയസ്സും മതി എന്ത് ഹദീസിൽ ഇന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ വെച്ച് നിസ്കരിക്കും, അപ്പുറത്ത് വെച്ച് തന്നെ അറവ് നടത്തുമെന്ന് ഹദീസിൽ കാണാം. സ്വന്തം കൈകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിരുന്നത്. അതുകൊണ്ട് അറുക്കുന്ന ആളിന് കഴിയുമെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കൈകൊണ്ട് തന്നെ അറുക്കുന്നതാണ് നല്ലത്. പിന്നെ അറുത്തവനും അതിൽ നിന്ന് തിന്നണം. അത് നമുക്ക് വേണ്ട, അപ്പൊ പാവങ്ങൾ തിന്നോട്ടെ എന്ന് പറഞ്ഞ് ഒഴിച്ചിട്ട് കൊടുക്കല്ല വേണ്ടത്. അതിൽ നിന്ന് അല്പമെങ്കിലും ഈ ബലി അറുക്കുന്നവൻ ആരാണോ, ആരുടേതാണോ ബലിമൃഗം, അയാളും തിന്നണം. അപ്പൊ എത്ര വരെ എടുക്കാം എന്നതിനെ പറ്റി ചർച്ച ചെയ്തു. ഏറിയാൽ മൂന്നിലൊന്നും എടുക്കാം, രണ്ട് വിതരണം ചെയ്യുക, ബാക്കി ഒന്ന് ഈ പറഞ്ഞ ഷെയർകാർക്ക് എടുക്കാം, അതിലപ്പുറം എടുത്തുകൂടാ എന്ന് ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നത്. മൂന്നെണ്ണം എടുത്തോണമെന്നൊന്നുമില്ല, അല്പം എന്തെങ്കിലും എടുത്താൽ തന്നെ ആ സുന്നത്ത് ലഭിക്കുന്നതാണ്. കാരണം അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മൂന്നിലൊന്നും എടുക്കുന്ന വേണം എന്ന രൂപത്തിൽ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതില്ല. പിന്നെ ഈ ദിവസങ്ങൾ തക്ബീറിന്റെ ദിവസങ്ങളാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള സമയത്ത് നമ്മൾ തക്ബീർ ചൊല്ലണം. തക്ബീർ പ്രത്യേക സമയമൊന്നുമില്ല ഇതിന്. അറഫ ദിവസം, അതായത് ദുൽഹജ്ജ് 9 അസർ മുതൽ അയ്യാമു തശ്രീഖ് അല ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖ് അസർ വരെ എന്തുണ്ട്, പ്രത്യേകം ഫർദ്നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം സുന്നത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത മുത്തലഖായ നിരുപാധികമായ തക്ബീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പലരും അങ്ങാടിയിലേക്ക് പുറപ്പെടുകയും പോകുന്ന വഴിയും കൂടെ തക്ബീർ ചൊല്ലുകയും ആളുകൾ അത് കേട്ട് തക്ബീർ ചൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോ ആഘോഷങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം എന്ന് എല്ലാവർക്കും ചിന്ത തുടങ്ങിയിട്ടുണ്ട് അല്ലേ? സുഹൃത്തൊക്കെ കുറച്ച് ഒഴിവാക്കണം, സർക്കാർ വകയായാലും അല്ലാത്തായാലും അല്ലേ? എന്നാൽ പെരുന്നാൾ ആഘോഷത്തിന് എന്നുമുള്ള നിയമമാണ് ധൂർത്ത് പാടില്ല എന്നത്, മനസ്സിലായില്ലേ? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ചില ആളുകൾ പെരുന്നാൾ തലേന്ന് ഫുള്ളായിട്ട് ഉറക്കൊഴിക്കും, പാട്ടും വെച്ചിട്ട് അങ്ങനെ കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഉറങ്ങേയില്ല. തെറ്റാണത്. പെരുന്നാൾ തലേന്ന് ഉറങ്ങാൻ വേണ്ടത്, പെരുന്നാൾ തലേന്ന് ഉറക്കൊഴിക്കുന്നതിന് യാതൊരു പുണ്യമല്ല. അതുപോലെ പുരുഷന്മാര് മൈലാൻ ചെയ്യുക, എന്നിട്ട് സ്ത്രീകളെ പോലെ ഇറങ്ങിയ അവരെ പെരുന്നാൾ ദിവസം ഇസ്ലാമിക വേഷം ധരിക്കാതെ എന്തെല്ലോ വേഷങ്ങൾ ധരിച്ചിട്ട് പെണ്ണുങ്ങളെ പുറത്ത് പ്രദർശിപ്പിക്കുക, ഈ രൂപത്തിലുള്ള തമ്മാടിത്തങ്ങളൊക്കെ നമ്മുടെ ആളുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ദുൽഹജ്ജ് 9 നോമ്പുണ്ട്. അറഫ നോമ്പ് എന്ന് പറയുന്ന യൗമു അറഫ ദുൽഹജ്ജ് 9 ആണ്. നമ്മുടെ ദുൽഹജ്ജ് 9 എന്ന് പറഞ്ഞ് പെരുന്നാളിന്റെ തലേന്ന് അഥവാ ചൊവ്വാഴ്ച
നമ്മൾ എന്ത് ചെയ്യണം? നോമ്പെടുക്കുക. കഴിയുന്ന ആളുകളൊക്കെ നോമ്പെടുക്കണം. കാരണം രണ്ടു വർഷത്തെ പാപങ്ങൾ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന നോമ്പാണതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ്? ഈദ് ദിനത്തിലെ സുന്നത്തുകൾ: കുളിച്ച്, നല്ല വസ്ത്രം ധരിച്ച് നേരത്തെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വരിക. പെരുന്നാൾ ആശംസകൾ കൈമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മളിൽ നിന്നും നിങ്ങൾക്കും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന വാക്ക് ആശംസയിൽ ഉൾപ്പെടുത്തണം. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആശംസക്ക് പ്രത്യേക വാക്കൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് ഓരോ നാട്ടിനനുസരിച്ച് ആശംസകൾ ഉണ്ടാകും. പക്ഷെ സഹാബികൾ കാണിച്ചെന്ന ഈ വാക്ക് അത് നമ്മൾ വിട്ടുപോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ബലി പെരുന്നാൾ ഈദുൽ അദ്ഹ, അത് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആഘോഷ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടപ്പെടുന്നവരെയും ദുരിതമനുഭവിക്കുന്നവരെയും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആഘോഷിക്കാനുള്ള മനുഷ്യന്റെ താല്പര്യത്തെ അള്ളാഹു അനുവദിച്ചപ്പോഴും അതിനതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. സംഗീതോപകരണങ്ങൾ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ വീട്ടിൽ സംഗീത പരിപാടി നടത്തുക, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ പ്രത്യേക സദസ്സുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഡാൻസ് വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ എന്തൊക്കെ പുണ്യുണ്ടോ അതെല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള സമ്മാടിത്തങ്ങൾ പലപ്പോഴും നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. അത് പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മുഹബ്ബുല്ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അബ്വാത്തി ഇന്നകും ബജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه.